கர்த்தாவே, பரிசுத்தமாய் நாமும் வாழ்த்தப்படுகிறாரே. அனுகிரகிதமாய ராத்திரிக்காய் ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രഥമ രാത്രി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പാതാള ഗോപുരങ്ങളുടെ ശക്തമായ വെല്ലുവിളികളെ അതിജീവിച്ച് ദൈവത്തിന്റെ തിരുസഭ ഈ മണ്ണിൽ വിജയകരമായി നിന്നു എന്നുള്ളത് കേൾക്കുമ്പോ സന്തോഷത്തോടെ കരമുയർത്ത ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാണോ പോരാ. കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കർത്താവിന്റെ വരവ് വരെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേരെ കർത്താവിന് വേണ്ടി നേടുവാനും നിത്യതയ്ക്കായി ഒരുക്കുവാനും നരകത്തെ കൊള്ളയിടാനും ഈ ദൈവത്തിന്റെ സഭയ്ക്കും കർത്താവിന്റെ ദാസനും തന്റെ സഹപ്രവർത്തകർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന അനുഗ്രഹീതനും ആദരണീയനുമായ കർത്താവിന്റെ ദാസന്മാരെ ഒക്കെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാരാണ്. അവരുടെ പേരെ ഞാൻ ഒരു അറ്റം തൊട്ട് തുടങ്ങിയാൽ അത് ദൈവവചന ശുശ്രൂഷയുടെ സമയത്തെ കൊല്ലും എന്നുള്ളതുകൊണ്ട് അവരുടെ ആരുടെയും പേര് എടുത്തുതിരിക്കാതെ അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാർ ജീവിതസന്ധാരണത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിന്റെ ഇടയിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇന്ന് രാത്രി ദൈവത്തെയും ദൈവത്തിന്റെ സഭയെയും സ്നേഹിച്ച് ദൈവോചനത്തോടുള്ള പ്രതിബദ്ധത നിമിത്തം ഈ യോഗത്തിൽ വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വിശേഷാൽ അർത്ഥസമ്പുഷ്ടങ്ങളായ ആത്മപ്രചോദനങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷ കൊണ്ട് ഈ യോഗത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചിന്റെ കൊയറിന് എല്ലാവർക്കും കർത്താവിന്റെ രക്ഷിതാവുമായ യേശുവിന്റെ വന്ദ്യപരിശുദ്ധ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ ഈ യോഗത്തിലേക്ക് വരുവാനും ദൈവോദനം ശുശ്രൂഷിക്കാനും ഈ ദൈവത്തിന്റെ സഭയും കർത്താവിന്റെ ദാസനും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതുകൊണ്ട് നിസ്സീമമായ എന്റെ നന്ദി യേശുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:5 അതിന്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15:5 18 മുതൽ 21 വാക്യം വരെ. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഞങ്ങളുടെ പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ രാത്രി അങ്ങയുടെ വചനത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് നന്ദി. പ്രിയപിതാവേ, ഈ പ്രഭാതം ആരംഭിച്ചത് മുതൽ ഈ രാത്രി വരെ എത്ര അത്ഭുതകരമായ അങ്ങ് ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ പ്രാണനെ കൊള്ള പോലെ ഞങ്ങൾക്ക് തന്നു. ഈ മണ്ണിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ അവസരമാണ് ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോ ഞങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയും അതിനൊരു അവസരം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതും ഇതപര്യന്തം ഞങ്ങളെ നിലനിർത്തിയതുമായ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയും അങ്ങയുടെ വചനത്തിന്റെ ശക്തമായ ദൂതി ഞങ്ങൾക്ക് തരണമേ. ജനഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിവേചിക്കണമേ. അങ്ങയുടെ വചനം പ്രസംഗിക്കുന്ന സകല ഇടത്തും എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ന് രാത്രി പിച്ചു കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തികളുടെ വ്യാപാരം ഇന്ന് രാത്രി ഈ ആരാധനാലയത്തിൽ ഇറങ്ങി വരട്ടെ. ഈ ജനത്തിന് ഇവിടെയൊക്കെ ദൈവിക വിടുതലുകൾ ആവശ്യമാണോ ആ സകല വേദനകളിലും ദൈവാത്മാവ് ഇന്ന് രാത്രി വലിയവ ചെയ്യണമേ. കർത്താവിൽ നിന്ന് വലിയവ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവിന്റെ നാമം മാത്രം ബഹുത്വപ്പെടുക്കട്ടെ. ദേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾക്ക് പോയി കർത്താവിനെ സ്തുതിക്കാം. വളരെ ശാന്തമായ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നാണ് എന്റെ ഒരു താല്പര്യം. ഉൽപ്പത്തി പുസ്തകം 15 പഴയ നിയമ ഇസ്രായേലിന്റെ അവനെ പറഞ്ഞയച്ചിട്ട് കർത്താവ് ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, പടനോ കരവിട്ട് പലതായിക ദൂരത്തായി. അതിന്റെ അർത്ഥം ഇതാണ്, കരയിൽ നിന്ന് ഏറെ ദൂരം അവനെ തള്ളി. ഇനി മുൻപൊട്ട് ദൂരം ഏറെ കിടക്കുന്നു. കൊച്ചു ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നടുക്കടലിലാണ്. മുൻപോട്ടും വയ്യ, അവർക്ക് പിൻപോട്ടും വയ്യ. ആ യാത്രക്കിടയിൽ കടലിളകി മറിഞ്ഞു. വീശി അടിക്കുന്ന കാറ്റ്, തള്ളി തകരുന്ന തിര, മുങ്ങിക്കൊണ്ടിരിക്കുന്ന പടക്, അവൻ ആകപ്പാടെ നിരാശപ്പെട്ടു. ഇന്ന് രാത്രി അവന്റെ അകത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഈ യാത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷെ അങ്ങയുടെ ശബ്ദത്തിന്, അങ്ങയുടെ നിയോഗത്തിന് ഞങ്ങൾ വിധേയപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ നിയോഗത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവ ശബ്ദത്തിന് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടു. എന്ത് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി. ഇന്ന് രാത്രി അങ്ങനെ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ, വ്യക്തമായ ദൈവത്തിന്റെ നിയോഗത്താലും ദൈവ ശബ്ദത്താലും നീ ചില കാര്യങ്ങൾ സ്റ്റെപ്പെടുത്തു വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയുടെ നടുവിൽ വീർപ്പുമുട്ടുന്ന ആരെങ്കിലും ഈ രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിയോഗത്തെ സംശയിക്കണ്ട, പുറപ്പെട്ടു പോകാൻ നീ മനസ്സുകൊണ്ട് ഒരുങ്ങണ്ട. നിയോഗത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. ആ പ്രതിസന്ധിയുടെ നടുവിൽ നിയോഗം ഭയപ്പെടാൻ കാരണം അത് തെറ്റിദ്ധാരണ കൊണ്ടുള്ള ഭയം. അവരോട് ഭൂത പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭൂതമൊന്നുമല്ല ഇത് ഞാന്. ഭൂതങ്ങൾക്ക് എനിക്കുള്ളത് പോലെ അസ്ഥിയും മാംസവും ഒന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി എന്നോട് പറയുന്നു, വ്യക്തമായ കാരണങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോഴും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തിട്ടിട്ട് അകാരണമായ ഭയം നിന്റെ അകത്തിട്ട് നിനക്ക് സ്വസ്ഥത തരാതെ, നിനക്ക് സമാധാനം തരാതെ, നിന്റെ നന്മ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കാതെ നാളെ നദി ആരെയെങ്കിലും വേദനയാകുന്ന അന്ധകാരത്തിന്റെ ശക്തി ഏതെങ്കിലും ശരീരത്തിലോ മനസ്സിലോ ഇന്ന് രാത്രി കുടിവാക്കുന്നെങ്കിൽ
അറിയില്ലെങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത തങ്ങളുടെ കർത്താവിന് അറിയാമല്ലോ. ഈ ആരാ
നീ സുരക്ഷിതന്. അതിന്റെ കൂടാരത്തിന്റെ ശക്തി അല്ല, ഞാനല്ല. 400 രാജാക്കന്മാർ വിചാരിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിനക്കു ചുറ്റും എന്റെ ഒരു സംരക്ഷണ വലയമുണ്ട്. അങ്ങനെ വിചാരിച്ചു 318 അഭ്യാസികളെ കൊണ്ട് അബ്രഹാം ഇതൊക്കെ വെട്ടിപ്പിടിച്ചതാണ്, 4 രാജാക്കന്മാരെ തോൽപ്പിച്ചതാണെന്ന്. എന്നാൽ സോദോം രാജാവിന് ഇല്ലാതിരുന്ന വെളിപ്പാട് ശാലേം രാജാവിന് മൽക്കീസദേക്കിനുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞു വന്ന അബ്രഹാമിന് അപ്പവും ഈജുമായിട്ടൊക്കെ ആ മൽക്കീസദേക്ക് എതിരെത്തി എന്നിട്ട് പറയുന്ന ഒരു പദപ്രയോഗം വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. മൽക്കീസദേക്ക് പറയുക, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ദൈവം 318 അഭ്യാസികളെ കൊണ്ട് നീ വെട്ടിപ്പിടിച്ചതല്ല. നിന്റെ 318 അഭ്യാസികൾക്ക് ആ 4 രാജാക്കന്മാരുടെ സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണിയില്ല. നിന്റെ 318 അഭ്യാസികളുടെ അഭ്യാസ മുറകളല്ല, കരബലമല്ല, ആയുധശേഷിയല്ല നിനക്ക് ജയം നൽകിയിട്ടുള്ളത്. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ഒരു ദൈവത്തിന്റെ
പാപത്തിനും മറുപടി
ഭൂമി പരാക്രമശാലികൾ ദുർലക്ഷം പേരെ 100 താലന്ത് കൊടുത്ത് അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. യുദ്ധത്തിന് പോകാൻ നേരത്ത് ദൈവം ഒരു പ്രവാചകനെ അമസ്യാവിന്റെ അടുക്കൽ വിട്ടിട്ട് പറഞ്ഞു, അമസ്യാവേ ഇസ്രായേലിൽ നിന്ന് 100 താലന്ത് വെള്ളി കൊടുത്തു വാങ്ങിയ ആ 1,00,000 മലയാളികൾ ഉണ്ടല്ലോ, അവരെ നീ കൂട്ടത്തിൽ കൊണ്ടുപോകരുത്. അവരോടുകൂടെ യഹോവയില്ല. അടുത്തൊരു പാഠമുണ്ട് ത്രസിപ്പിച്ച പറഞ്ഞു, സഹായിക്കാനും വീഴിക്കാനും ദൈവത്തെ കൊണ്ട് കഴിയും. ഒന്നുകൂടെ പറഞ്ഞേ, 300,000 400,000
നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? എന്തിനാ കൂടാരത്തിന് വെളിയിലോട്ട് അവിടെ
നിന്നോട് വാക്കു പറഞ്ഞ ദൈവം ആരാണെന്ന് നീ അറിയണമെങ്കിൽ എന്റെ കൊച്ചു കൂടാരത്തിന് വെളിയിലോട്ട് വന്ന് മോളിലോട്ട് ഒന്ന് നോക്കണം. അപ്പോഴേ നിനക്ക് അറിയൂ നിന്നോട് വാക്കു പറഞ്ഞ ദൈവം ആരാണെന്ന്. എത്ര പേർക്ക് രാത്രി തിരിച്ചറിവുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് തരിക. ആ തിരിച്ചറിവുണ്ടായ മനുഷ്യന്റെ ഇരമ്യാവ് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇരമ്യാവിനോട് ഒരിക്കൽ എന്റെ ദൈവം പറഞ്ഞു, ഇരമ്യാവേ നിന്റെ ഇളയപ്പൻ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നിട്ട് പറയും, അനാഥോത്തിലെ എന്റെ നില നീ വിലയ്ക്ക് വാങ്ങണമെന്ന് പറയും. നീ ഒട്ടും മടിക്കണ്ട, ആ സ്ഥലം വില കൊടുത്ത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ഹനമേൽ വന്നു. 17 ശേക്കൽ വെള്ളി തൂക്കി കൊടുത്ത് ആ സ്ഥലം ഇരമ്യാവ് അവന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ആ വാങ്ങിയ സ്ഥലം ആരാന്റെ വേണ്ടി സാക്ഷികളെ കൊണ്ട് ഒപ്പുടിപ്പിച്ചു. എന്നിട്ട് ഭാര്യക്കെന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു മൺകുടത്തിന്റെ അകത്ത് ദീർഘനാളത്തേക്ക് നശിച്ചു പോകാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചു കൊള്ളേണം. ദൈവത്തിന് സ്തോത്രം. ആ വസ്തു വാങ്ങിക്കാൻ ഇരമ്യാവിനോട് ദൈവം പറയുമ്പോൾ ഒരു ദൂത് അവിടെ ആ ഇരമ്യാവിന് കൊടുക്കുന്നു. എന്താണ് അതിന്റെ മെസ്സേജ്? മെസ്സേജ് ഇതാണ്, ഇവിടെ മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും ആ ഭൂമിയും ഒക്കെ ഇനി ക്രയവിക്രയം നടത്തും. നടക്കുമെന്ന് ദൈവം ദൂത് പറയുമ്പോൾ അത് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. സാമ്രാജ്യത്തിന്റെ അധിപതിയായ നെബുക്കദ്നേസരിന്റെ സൈന്യം അവരെ ശൂന്യമാക്കി. ആ ദൈവാലയം തകർത്തു, മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും തകർത്തു, ദേശം ശൂന്യമാക്കി, ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ദൂതു പറഞ്ഞ പ്രവാചകന് പോലും ഈ ദൂത് പറയുമ്പോൾ അത് നടക്കുമെന്ന് മാനുഷികമായി ചിന്തിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അത്രയും സാധ്യതയില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു, നീ 17 ഷേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചു കൊള്ളുക. ഇവിടെ ക്രയവിക്രയം നടക്കും, ഇവിടെ ദൈവത്തിന്റെ കയ്യിൽ ഉറപ്പും കൊടുക്കുക. ചോദിക്കുന്നു, അത് ഞാൻ എന്തോ നിങ്ങളെയും ഏതനെയും ഈ ദേശം എനിക്കും എന്റെ തലമുറയ്ക്കും അന്ന് അവകാശമായി തന്നിരിക്കുന്നു എന്ന് ഞാൻ എങ്ങനെ അറിയും? ആ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയാ, നീ കൊണ്ടുവ ഒരു 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, പ്രാവും കുഞ്ഞിയ പ്രാവ് കുടുംബാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇതിനെ എല്ലാം കൊണ്ടുവന്ന് അപ്രകാരം ഒറ്റ നടുവേ പിളർന്നു. പഴയ നിയമത്തിലെ ഉടമ്പടികളിൽ ഏറ്റവും ഗൗരവമായ ഉടമ്പടിയാ പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ നടുവിലൂടെ പോയുള്ള ഉടമ്പടി. ആ ഉടമ്പടി സൂക്ഷിച്ചു ചെയ്യണം. അതിൽ അവസാനം വിശദീകരിച്ചു കൊള്ളാം. ഒന്നിനും ഉടമ്പടി പറയുമ്പോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തിന് ഉടമ്പടി നമുക്കറിയാമല്ലോ, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് ഒരു മുതുകുനി അന്വേഷിപ്പാൻ എലയാസറിനെ പറഞ്ഞയക്കുമ്പോൾ പറയുന്നു, ജാതീയ സ്ത്രീകളിൽ നിന്ന് എന്റെ മകനൊരു ഭാര്യ എടുക്കാതെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് അവനൊരു ഭാര്യ എടുക്കണം എന്ന് പറയുമ്പോൾ ആ എലയാസർ പറയുന്നു, അതല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അബ്രഹാം വിശ്വാസത്തെ പറയുന്നു, എന്റെ ദൈവം തന്റെ ഭൂതനെ അയച്ച് കാര്യം നിനക്ക് സാധിപ്പിച്ചു തരും. അടുത്തത് കൂടെ പറഞ്ഞ് ആ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാം. എലയാസർ പോയി, പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ, ചിന്തിച്ചതിനേക്കാൾ നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ പര്യവസാനിച്ചപ്പോ പറയുന്നു, ഇതെന്റെ കഴിവല്ല, എന്റെ യജമാനന്റെ ദൈവം തന്റെ ഭൂതനെ അയച്ചു. ഇന്ന് രാത്രി വിശ്വസിച്ചോ, എന്റെ പണം കൊണ്ട് കഴിയാത്തത്, എന്റെ സ്വാധീനം കൊണ്ട് കഴിയാത്തത്, എന്റെ പ്രയത്നം കൊണ്ട് കഴിയാത്തത്, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ക്ഷണത്തിൽ കാര്യങ്ങൾ തീർപ്പാദങ്ങളിൽ എനിക്ക് വേണ്ടി ചലിക്കുന്ന കാര്യം ഇന്ന് രാത്രി കടഞ്ഞു വരുന്നു. അതാണ് നമ്മുടെ ദൈവത്തിന്റെ കാര്യം എത്ര പ്രകാരം പറയാൻ ഈ രാത്രി ധൈര്യമുണ്ട്. അവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അപ്രകാരം പറഞ്ഞു, നീ എനിക്കതിനൊരു ഉറപ്പ് തരണം. ഏതാണ് ഉറപ്പ്? എലയാസർ അബ്രഹാമിന്റെ തുടയിൽ കൈവച്ച് ആ ഉടമ്പടി ചെയ്തു. അതായത് ഒന്നാമത്തെ ഉടമ്പടി. വേറൊരു ഉടമ്പടി കൂടെ പെട്ടെന്ന് പറയുക, യാക്കോബിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഓടിരണ്ടി വന്നു. ഓടിപ്പോകുന്ന സമയത്ത് ലൂസിൽ അവനെത്തി. കിട്ടിയ കാറ്റുകളിൽ തലയിടയായി വെച്ച് അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുകയാണ്. ആ ഭാഗമൊക്കെ വായിച്ചപ്പോ ധാരാളം പ്രാവശ്യങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു പരമാർത്ഥിയായ ദൈവമൈതുവിന്റെ ഹൃദയത്തിന്റെ ദുഃഖം അറിഞ്ഞ് അവനോട് ഇടപെടാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമാ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് നോക്കുമ്പോ നിലകണ്ടതിനോട് സ്വാതന്ത്ര്യം പറയാൻ എത്ര തരുകയാണ് അവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോടെ, അന്ന് രാത്രി കാട്ടുകളിൽ തലയണിയായി വെച്ച് കിടന്നുറങ്ങുമ്പോ അവനൊരു ദർശനം കാണുന്നു. ഭൂമിയിൽ നിന്നും ആകാശത്തോളമെത്തുന്ന ഒരു ഗോമണി, അതിലൂടെ ദൈവഭൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു എന്ന് അങ്ങനെ ഒരു ദർശനം കാണാൻ കാരണം, കാരണം ഇതാണ്, അവനിവിടെ കിടന്നുറങ്ങുമ്പോഴും അകത്തൊരു വേദനയുണ്ട്. ഏത് വേദന? വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു ശബ്ദം കേട്ടിട്ടാ പോകുന്നത്. ഏത് ശബ്ദം? ഞാൻ നിന്നെ കൊല്ലു. ആര് പറഞ്ഞു? യേശുവ് പറഞ്ഞു. ആരോട് പറഞ്ഞു? യാക്കോബിനോട് പറഞ്ഞു. ഏകാന്തമായ ആ ഭീഷണമായ സ്ഥലത്ത് യാക്കോബ് കിടക്കുമ്പോൾ അകത്തൊരു ചിന്താ കുഴപ്പം, ദൈവമേ എന്റെ പിറകയെങ്ങാനും യേശുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവനെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിയാൽ അവനെ വെട്ടിക്കൊല്ലും. ആലറി വിളിച്ചാലും എന്നെ രക്ഷിക്കാൻ ഇവിടെ എനിക്ക് ആരുമില്ലെന്ന് ചിന്തിച്ച് ആ ഏകാന്ത സ്ഥലത്ത് ആ ദൈവ മനുഷ്യൻ കിടക്കുമ്പോൾ തന്റെ ഭക്തന്റെ മാനസിക വേദനയാണ് ഞാൻ ദൈവം അവനോട് ഇടപെടുകയ ഭൂമിയിൽ നിന്നും ആകാശപ്പാളമെത്തുന്ന ഒരു ഗോപടി. അതിലൂടെ ദൈവദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. എന്താണ് അർത്ഥം? യാക്കോബേ, ആരാ നിന്നോട് പറഞ്ഞത്? നീ ഒറ്റയ്ക്കാണെന്ന്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ അമ്മയുടെ ഭൂതനത്തിൽ നീ ഗുരുവാകുന്നതിന് മുമ്പ് കൃപയാലുള്ള എന്ന ദൈവത്തോട് പറയുന്നു, ദൈവമേ ഞാൻ പോകുന്നിടത്ത് എന്നോട് കൂടി ഇരിക്കണം, ഭക്ഷിക്കാൻ എനിക്ക് ആഹാരം തരണം, ധരിക്കാൻ എനിക്ക് വസ്ത്രം തരണം. അർത്ഥം ഉണ്ട് തുണിക്ക് മറുപടി, ഒരു നേരത്തെ ആഹാരം കഴിക്കാം, മറുനേരത്തേക്കുള്ള ആഹാരം യാക്കോബിനില്ല. പക്ഷെ ഉണ്ട് തുണിക്ക് മറുപടി ഇല്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിഞ്ഞിട്ട് മറുനേരത്തേക്ക് ആഹാരം ഇല്ലെങ്കിലും എണ്ണ കയ്യിലെടുക്കാൻ മറന്നില്ല. എണ്ണ കയ്യിലുള്ളവന് വേണ്ടിയ എന്റെ സ്വർഗമ മരുഭൂമിയിൽ ഇറങ്ങി വന്നതാണ്. അവനെ കയ്യിൽ എണ്ണ എടുത്തു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അകത്തു നിത്യതയില്ലാതെ എന്തോ എണ്ണ എടുത്താലും ഒരു ഗുണവുമില്ല. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയുന്നു, മണ്ണിൽ വിശുദ്ധ ജീവിതം നയിക്കാനും മണ്ണിൽ ജയ ജീവിതം നയിക്കാനും പല പ്രേരണയില്ലാതെ നിറഞ്ഞ കണ്ണുകളോട് ദൈവത്തെ ആരാധിക്കാനും ഒരു ഭക്തനെ ഒരു ഭക്തമതിയെ ധർമ്മവിരതനാക്കുന്നത് ധർമ്മവിരതയാക്കുന്നത് നിത്യതയുടെ വെളിപ്പാടാണെങ്കിൽ
ശ്രദ്ധിക്കുന്ന വാസന്റെ പ്രവാസം ഒന്നര മെട്രിക്കും നടന്നു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രവാസം
ജനിച്ചത് കൊണ്ടാണ്. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമാണിത്. ജനമിടുക്കപ്പോൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു എന്ന ടെലിഷനെ ദൈവാലയത്തിൽ വന്ന് ദൈവത്തോട് നിയമം ചെയ്തു. അവരവരുടെ അടിമകളൊക്കെ സ്വതന്ത്രമാക്കി. സ്വതന്ത്രമാക്കിയ ശേഷം കാളക്കിടാക്കളെ ഒത്ത നടുവേ പിളർന്നു. പിളർക്കപ്പെട്ട കാളക്കിടാവിന്റെ ഉമരിന്റെ നടുവിലൂടെ പോയി ദൈവത്തോട് ഉടമ്പടി ചെയ്തു. എന്താ ചെയ്തത്? ദൈവമേ, ഞങ്ങളുടെ അടിമകളെ സ്വതന്ത്രരാക്കി വിട്ടു. ഇനി ഞങ്ങളിൽ തെറ്റാവർത്തിക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം അവരോട് ക്ഷമിച്ചു. പക്ഷെ കുറച്ചു നാല് കഴിഞ്ഞപ്പോ ഫറവോന്റെ ചിന്ത ഇവരുടെ അകത്തു വന്നു. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ ഫറവോന് തോന്നിയത് അത് വേണ്ടായിരുന്നു എന്ന്. ഇതുപോലെ യഹൂദൻ ചിന്തിച്ചു. അതേപോലെ സ്വതന്ത്രമാക്കണ്ടായിരുന്നു. അവരെ സ്വതന്ത്രമാക്കിയവരെ വീണ്ടും അടിമകളാക്കി. വീണ്ടും അടിമകളാക്കിയപ്പോ ദൈവം അവരോട് പറയുക, കാളക്കിടാവിന്റെ പിളർപ്പിന്റെ നടുവിലൂടെ പോയി ഞാനുമായി ഉടമ്പടി ചെയ്ത് അത് ലംഘിച്ചവരെ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല, നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിളക്കപ്പെട്ട മൃഗത്തിന്റെ നടുവിലൂടെ പോയുള്ള ഉടമ്പടിക്ക് കൊടുക്കുന്ന പേര് ജീവനെ പണയം വെച്ചുള്ള ഉടമ്പടിയ. ഈ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവരെ കൊല്ല. അതായിരുന്നു നിയമമെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിനക്ക് വേണം ഉറപ്പല്ലേ? ഏതുറപ്പ്? നിനക്കും നിന്റെ തലമുറയ്ക്കും ഈ ദേശം ഞാൻ അവകാശമായി തന്നിരിക്കുന്നു എന്നതിന് ഉറപ്പ് വേണം. ഞാൻ തരാം ഉറപ്പ്. നീ മൃഗത്തെ കൊണ്ടുവാ, അതിനെ പിളർക്ക്. ഞാൻ തിരുവഴുത്തിൽ വായിക്കുന്നു, സാധാരണ രണ്ടുപേരെ ഉടമ്പടി ചെയ്യുക. പക്ഷെ അബ്രഹാം ബോധം കെട്ടി കിടക്കുക. പക്ഷെ ആ പിളർപ്പുകളുടെ നടുവിലൂടെ ഒരു കത്തുന്ന ബന്ധം പോയി. ഏതാണ് ബന്ധം? അതാണ് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം. തങ്ങളിൽ ഇത്ര വിശ്വസ്തനായ ഒരു ദൈവം സേവിക്കുന്ന നമ്മുടെ ദൈവങ്ങൾ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ദൈവം തന്റെ വാക്ചട്ടങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിന്റെ അച്ചടിക തെളിവാണ്. അച്ചടിക കാണാനും അതിൽ പാർക്കുന്ന ഇസ്രായേലിനെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൽ ആ കലം ഉയർത്തി പിടിച്ചിട്ട് പറ എന്റെ ദൈവം തന്റെ വാക്ചട്ടങ്ങളിൽ വിശ്വസ്തൻ, എന്റെ ദൈവം തന്റെ വാക്ചട്ടങ്ങളിൽ വിശ്വസ്തൻ. ഇസ്രായേലിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങളുടെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമാണ്. ആ വാക്തത്വങ്ങളിൽ ദൈവം അത്ര വിശ്വസ്തനാണെങ്കിൽ ഒരു സ്വപ്നം പറഞ്ഞു പുതിയ നിയമസഭയുടെ വാക്തത്വത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമല്ല. സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോഴാരും ഇവിടുന്ന് പോകരുത്. ഒരു മിനിറ്റ് എല്ലാ കണ്ണുകളും അടയിട്ട് എല്ലാ ഹൃദയങ്ങളും ദൈവം പാകെ ഏകാഗ്രമാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുന്നതാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണം കാക്കപ്പെടുവാനാകട്ടെ. അടുത്ത പദം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. ഞാനൊക്കെ അങ്ങനെ തുറന്നു പറയാമോ? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുമോ?
യേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ കരുതരുത്. രണ്ടു പ്രാവശ്യം ഹല്ലേലൂയ പറയാമോ?